السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫതാവ ഗ്രന്ഥങ്ങളിൽ പരന്നുകിടക്കുന്ന ഫത്വകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള, വളരെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഫതാവ ഗ്രന്ഥമാണ് അദ്ദുററു സരിയ മിനൽ ഫതാവൽ ബാസിയ എന്ന പേരിൽ റിയാദിലെ സുൽത്താനയിലുള്ള മക്തബു ദഅവ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം. ഇത് തയ്യാറാക്കിയിട്ടുള്ളത്, ഇതിൽ പ്രസാധകരുടെ ആദ്യ പേജിൽ മനസ്സിലാകുന്നത്, അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ജുമൈസി എന്ന് പറയുന്ന പണ്ഡിതനാണ്. 1432 അത് ഷെയ്ഖ് അവർ മരിച്ചൊരു 12 കഴിഞ്ഞതിന് ശേഷം ഇത് തെരഞ്ഞെടുത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലുള്ള മുഅസ്സസത്തുൽ ഖൈരിയ ചാരിറ്റബിൾ സംഘം ട്രസ്റ്റ്, അതിന്റെ ലജ്നത്തുൽ ഇൽമിയയാണ് ഇതിന് മുഖവുര എഴുതിയിട്ടുള്ളത്. ഷെയ്ഖ് അവറുകളുടെ ഫതാവ ഗ്രന്ഥങ്ങളിൽ 30 വാള്യങ്ങളിൽ നിന്നാണ് താൻ ഇത് ശേഖരിച്ചിട്ടുള്ളത് എന്ന് മുഖദ്ദിമയിൽ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത് പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ള ഫത്വയാണെന്നും നമസ്കാരത്തിന് ശേഷം പള്ളികളിലൊക്കെ വായിക്കാനും ഒരു ദിവസം ഒരു ഫത്വ കണ്ടു വായിച്ചാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് വായിച്ചു തീരും. ഏതാണ്ട് 2 ഒരു ദിവസത്തിൽ ഒരു ഫത്വ കണ്ടു വായിച്ചാൽ വായിക്കാവുന്ന അത്ര ഇതിലുണ്ടെന്നും അതിനുവേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് എന്നുമൊക്കെ ഇതിന്റെ മുഖവുരയിൽ ഇതിന്റെ ആളുകൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് നമ്മുടെ ആളുകൾക്ക് പഠിപ്പിക്കേണ്ട, പൊതുവേ ജനങ്ങളിൽ നിന്ന് വരാറുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ശേഖരിച്ചിട്ടുള്ളത്. അഖീദയുമായി ബന്ധപ്പെട്ട, ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ മുആമലാത്ത്, മനുഷ്യന്മാർ തമ്മ തമ്മിലുള്ള ഇടപഴകലുകൾ, സ്വഭാവങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഏതാണ്ട് ഇതിൽ വന്നതുകൊണ്ട് നമ്മുടെ വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ 10-15 മിനിറ്റിനുള്ളിലുള്ള ക്ലാസുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും എന്ന നിലക്കാണ് ഇത് വായിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി 1330 ഹിജറയിലാണ് ജനിച്ചത്. റിയാദിൽ ജനിച്ചു. ജനിക്കുന്ന സമയത്ത് കണ്ണ് കാണുന്ന ആളായിരുന്നു. പിന്നെ 16 അദ്ദേഹത്തിന് കണ്ണിന് രോഗം ബാധിച്ചു, 2 അങ്ങനെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്നു. 20 1350 അദ്ദേഹത്തിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു. അതിനുമുമ്പ് തന്നെ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. പിന്നീട് ധാരാളമായി പഠിക്കുകയും അങ്ങനെ വിജ്ഞാന രംഗത്ത് ലോകത്തറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനായി അദ്ദേഹം മാറുകയും ചെയ്തു. മംലകത്തുൽ അറബിയ സഊദിയയിലെ കിബാറുൽ ഉലമയുടെ കിബാറുൽ ഉലമയുടെ സംഘത്തിന്റെ നേതാവായിരുന്നു, റഈസായിരുന്നു അദ്ദേഹം. ലജ്നത്തുൽ ദായിമത്തുൽ ബുഹൂത്തുൽ ഇൽമിയ്യ വലിഫ്താ എന്ന ഫതാവ ബോർഡിന്റെയും റഈസായിരുന്നു. അതുപോലെ ധാരാളം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള മഹാപണ്ഡിതനും മുഫ്തിയും ഒക്കെ ആയിരുന്നു ഷെയ്ഖ് അവർകൾ. 1420 വ്യാഴാഴ്ചയാണ് ഷെയ്ഖ് അവറുകൾ മരിച്ചത്. 89 അത്രയും പ്രായമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ഇന്നും സൗദി അറേബ്യ മാത്രമല്ല ലോകത്തുടനീളമുള്ള സലഫികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖവരയായി ഇത്രയും പറഞ്ഞുകൊണ്ട് ആദ്യ ഭാഗത്ത് തന്നെ തുടങ്ങുകയാണ്. ഫതാവൽ അഖീദ, അഖീദയുമായി ബന്ധപ്പെട്ട ഫത്വകളാണ് ഇതിൽ ആദ്യം ശേഖരിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഫത്വ സുആൽ, മാ ഹുക്മു തമീമത്തി മിനൽ ഖുർആനി വഗൈരിഹി വമിൻ ഗൈരിഹി. മജ്മൂഉ ഫതാവ ജിൽദ് 1 സഫ 51 എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ള അടിയിൽ. തമീമത്തിന്റെ ഹുക്മ് എന്താണ്? ഖുർആൻ കൊണ്ടുള്ള തമീമത്ത്, അതല്ലാത്തയിൽ നിന്നുള്ള തമീമത്ത്. തമീമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏലസ്, ഉറുക്ക്, രക്ഷാകവടി എന്നൊക്കെ പറയുന്ന ആപത്തുകൾ തടുക്കാനും രോഗം മാറാനും ഒക്കെ വേണ്ടി എഴുതിക്കെട്ടുന്ന സാധനങ്ങൾക്കാണ് പറയുക. ഇത് ഖുർആൻ എഴുതിക്കെട്ടുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ഇതിന്റെ ഹുക്മ് എന്താണെന്നാണ് ചോദ്യം. ജവാബ്, അമ്മ തമീമത്തു മിൻ ഗൈരിൽ ഖുർആനി കൽ ഇലാമി വത്തലാസിമി വൽ വദഇ വശഅരി ദിബി വമാ അസ്ബഹ ദാലിക ഫഹാദീ മുൻകറത്തും മുഹറമത്തും ബിന്നസ്സി. ഖുർആൻ അല്ലാത്തത് കൊണ്ടുള്ള തമീമ എല്ലുകള്, ഏത് മൃഗത്തിന്റെ എല്ലുകള്, അല്ലെങ്കിൽ തൊലാസിമ്, തൊലാസിമ് തന്നെ ഈ മന്ത്രവാദികൾക്ക് എഴുതുന്ന വരകള്, കുറികള്, കളങ്ങള്, കള്ളികള് കണ്ടല്ലോ ഐക്കലിൽ ഏലസൊക്കെ പഠിച്ചു നോക്കിയാൽ കാണാം, അങ്ങനെയുള്ള തൽസമത്തുകള്. ഒരു വതഴ്, വതഴ് തന്നാല് പിന്നെ കവടി എന്ന് പറയാറുണ്ട്. അതായത് മന്ത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം കവടി ആണ്, രുദ്രാക്ഷം എന്നൊക്കെ പറഞ്ഞതുപോലുള്ള. പിന്നെ ഷാറുദ്ദീബ്, ചെന്നായിയുടെ രോമം. വമാ അഷ്ബഹ ദാലിക്, ഇതുപോലെയുള്ള പലതും മന്ത്രവാദികളും മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് വെറുക്കപ്പെട്ടതും ഹറാമുമാണ് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞാണ്. ലാ യജൂസു തഅലീഖു അല തിഫ്ലി വല അല ഗൈരി തിഫ്ലി, കൊച്ചു കുഞ്ഞുങ്ങൾക്കോ അല്ലാത്തവർക്കോ ഇത് കിട്ടുന്നത് പാടില്ലാത്തതാണ്, ശരീരത്തിൽ ബന്ധിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലഖ തമീമതൻ ഫലാ അതമല്ലാഹു ലഹു, ആരെങ്കിലും തമീമ കെട്ടിയാൽ, ശരീരത്തിൽ തമീമ ബന്ധിപ്പിച്ചാൽ, ഏലസ് അലി ഉറുക്ക് രക്ഷാകവടി കെട്ടിയാൽ, അള്ളാഹു അദ്ദേഹത്തിന് അയാളുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ, അയാൾക്കെതിരായി പ്രാർത്ഥിക്കുകയാണ്. വമൻ തഅല്ലഖ വദഅതൻ ഫലാ വദഅ അല്ലാഹു ലഹു. അതുപോലെ തന്നെ ഈ മണി, പൂച്ച് എന്ന് പറയുന്ന കവടി, ഇത് മന്ത്രവാദികൾ ഉപയോഗിക്കുന്ന രുദ്രാക്ഷം പോലത്തെ, അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു സുഖം നൽകാതിരിക്കട്ടെ, സമൃദ്ധി നൽകാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥിച്ചതായി ഹദീസിലുണ്ട്. വഫീ റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ, മൻ തഅല്ലഖ തമീമതം ഫഖദ് അശ്റക, തമീമ കിട്ടിയവൻ ശിർക്കിൽ അകപ്പെട്ടു എന്ന് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മേൽ പറഞ്ഞ ഖുർആൻ അല്ലാത്ത ഈ പറഞ്ഞതുപോലുള്ള മന്ത്രവാദികൾ കെട്ടുന്ന ഏലസുകളെല്ലാം ശിർക്കാണ്, പാടില്ലാത്തതാണ്. എന്നാൽ അമ്മ ഇദാ കാനത്ത് മിനൽ ഖുർആനി ഔ മിൻ ദഅവാതി മഅറൂഫതിൻ തയ്യിബ, ഖുർആനാണ് ഒരാൾ തമീമയായിട്ട് എഴുതി കെട്ടുന്നത്, ഖുർആനിലെ ചില ചെറിയ സൂറത്തുകളോ അല്ലെങ്കിൽ ചില ആയത്തുകളോ ഒക്കെ, അല്ലെങ്കിൽ നല്ല അറിയപ്പെട്ട ദുആകളാണ്, എന്നാൽ ഫഹാദി ഇഖ്തലഫ ഫിയൽ ഉലമ, ഇത് പാടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഫഖാല ബഅദുഹും യജൂസു തഅലീഖുഹ, ഖുർആനോ മറ്റു ദുആ ആണെങ്കിൽ എഴുതി കെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വയറുവ ആദാൻ ജമാഅത്തിൻ മിന സലഫി, മുൻഗാമികളിൽ ഒരു സംഘം ആളുകളിൽ നിന്ന് ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യുറുവ എന്നാണ് ഉപയോഗിച്ചത്, അത് എല്ലാം സഹീഹായ റിവായത്തായിരിക്കില്ല എന്ന ഒരു സൂചന അതിലുണ്ട്. മുഹദ്ദിസുകളുടെ നിയമമനുസരിച്ച് യുറുവ എന്ന് പറയുന്നത് പൊതുവെ അങ്ങനെയാണ്. ജാലുഹാക്കൽ ഖിറാഅത്തി അൽ മരീദ്, രോഗിക്ക് നമ്മൾ ഓതി കൊടുക്കുന്നുണ്ടല്ലോ, ഓതി ഊതി കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് എഴുതി കെട്ടുന്നതും എന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ വൽ ഖൗലുസ്ഥാനി, പണ്ഡിതന്മാർക്കെതിരെ രണ്ടാമത്തെ അഭിപ്രായം, അന്നഹ ലാ തജൂസ്, അത് ജായിസ് അല്ല എന്നാണ്. വഹാദാഹുൽ മഅറൂഫൻ അബ്ദുല്ലാഹി ബിൻ മസൂദിൻ, സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസൂദിൻ വളരെ പ്രസിദ്ധമായി അറിയപ്പെട്ടുള്ള അഭിപ്രായം ഇതാണ്. വഹുദൈഫ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹുദൈഫ സ്വഹാബിയിൽ നിന്ന്, വജമാഅത്തി മിന സലഫി വൽ ഖലഫി, മുൻഗാമികളിൽ നിന്നും അതിനു ശേഷം വന്ന പിൻഗാമികളിൽ നിന്നും എല്ലാം ഒരു സംഘത്തിൽ നിന്നും അറിയപ്പെട്ട അഭിപ്രായം ഇതാണ്. കാലു അവരൊക്കെ പറഞ്ഞു, ലാ യജൂസു തഅലീഖുഹ, ഖുർആനാണെങ്കിലും ദുആ ആണെങ്കിലും കെട്ടാൻ പാടില്ല. വരവുക്കാനത്ത് മിനൽ ഖുർആനി, ഇനി ഖുർആനിൽ നിന്നാണെങ്കിൽ പോലും അത് തടയണം, പാടില്ലാത്തതാണ്. കാരണം എന്താ, സദ്ദല്ലി ദരിഅതി, ഒരു തെറ്റിലേക്കുള്ള മാർഗം അടച്ചു കളയുക എന്ന നിലക്ക്, വഹസ്മല്ലി മാർദ്ദത്തി ഷിർക്കി, ഷിർക്കിന്റെ ആ മാർദ്ദയെ തന്നെ മുറിച്ചു കളയുക, ഷിർക്ക് വരുന്ന ആ മാർഗം തന്നെ അടച്ചു കളയുക, ഷിർക്കിന്റെ വഴികളെ തടയുക എന്ന നിലക്ക്. വഅമലം ബിൽ ഉമൂമി, ഹദീസുകളിൽ മൊത്തത്തിൽ തമീമ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ പൊതുവായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യുക എന്ന നിലക്കും ഇതൊന്നും കെട്ടാൻ പാടില്ല. അന്നല്ല ഹാദീസുൽ മാനിഅത്തു മിനത് തമാഇമി അഹാദീസു ആമ്മ, തമീമത്തിനെ വിരോധിച്ചുകൊണ്ടുള്ള, തടഞ്ഞുകൊണ്ടുള്ള ഹദീസുകളൊക്കെ പൊതുവായ ഹദീസുകളാണ്. അത് ഖുർആൻ കൊണ്ടാണെങ്കിൽ പറ്റും അല്ലെങ്കിൽ പറ്റില്ല എന്നിങ്ങനെ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടില്ല. ലം തസ്തസ്നി ശയ്, ഒന്നിനെയും അതിൽ നിന്ന് മൊത്തത്തിലുള്ള നിരോധത്തിന് എടുത്തു മാറ്റി പറഞ്ഞിട്ടില്ല, വേറൊരിടത്തി വേറെടുത്തി ഒഴിവാക്കി പറഞ്ഞിട്ടില്ല. വൽ വാജിബ്, അതിനാൽ നിർബന്ധമായിട്ടുള്ളത്, അഖ്ദു ബിൽ ഉമൂം, ഹദീസുകളുടെ ഈ പൊതുവായ ആശം സ്വീകരിക്കലാണ്. ഫലാ യജൂസു ശയ്ഉം മിൻ തമായിമി അസ്ല, അതുകൊണ്ട് തമായിമുകളിൽ ഒന്നും തന്നെ പാടില്ലാത്തതാണ്. ലിഅന്ന ദാലിക യുഫ്ലി ഇലാ താലിക ഗൈരിഹ, ആദ്യ ഖുർആൻ കൊണ്ടുള്ളത് കെട്ടും, ദുആ കൊണ്ട് കെട്ടും, പിന്നെ അതല്ലാത്തത് കെട്ടുന്നതിലേക്കും അത് നയിക്കും. വൽത്തിബാസിൽ അമരി, അങ്ങനെ രണ്ടും തമ്മിൽ ഏതാണ് എന്ന് ആശയക്കുഴപ്പത്തിലാകുന്ന അവസ്ഥ വരെ എത്തും. അത് ഖുർആൻ കൊണ്ടും അല്ലാത്തതുകൊണ്ടും ഒക്കെ കെട്ടുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകും. അതുകൊണ്ടത് നിരോധിക്കുകയാണ് വേണ്ടത്. ജമി, അതുകൊണ്ട് എല്ലാത്തരം മേലസുകളും ഉറുക്കളും തടയൽ നിർബന്ധമാണ്, ഖുർആൻ കൊണ്ടുള്ളതാണെങ്കിലും ദുആ കൊണ്ടുള്ളതാണെങ്കിലും ഒക്കെ. വഹാദാഹു സ്വവാബ്, ഇതാണ് ശരിയായ നിലപാട്. ലുഹൂരി ദലീഹി, കാരണം അതിന്റെ ദലീല് വളരെ വ്യക്തമാണ്. ഫലവചന തമീമത്തമിനൽ ഖുർആനി വമിനൽ ദഅവാതി ത്വയ്യിബ, ഖുർആൻ കൊണ്ടുള്ള തമീമത്താണെങ്കിലും നല്ല ദുആകൾ കൊണ്ടുള്ള തമീമത്താണെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ലം ഫതഹൽ ബാബ്, ആ ഏലസിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞു. വസാറ കുല്ലു വാഹിദിൻ യുഅല്ലിഖു മാശാ, പിന്നെ എല്ലാ ഓരോരുത്തരും അവർ ഉദ്ദേശിച്ചതൊക്കെ ബന്ധിക്കാൻ തുടങ്ങും. എന്താ ഖുർആൻ കൊണ്ടുള്ള പറ്റൂ, എന്താ ഇത് പറ്റൂലേ, അത് പറ്റുമെങ്കിൽ ഇത് പറ്റൂലേ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും കെട്ടാൻ തുടങ്ങും. ഫൈദാ ഉങ്കിർ അലൈഹി, ആരെങ്കിലും അയാളോട് എതിർത്ത് പറഞ്ഞാൽ കാല, അയാൾ പറയും ഹദാമിൽ ഖുർആൻ, ഇത് ഖുർആനുള്ളതല്ലേ, ഹാദിമിൻ ദഅവാത്തി തയ്യിബ, മറ്റൊരു ദഅവാത്ത് നല്ല ദഅനുള്ളതല്ലേ. ഫയം ഫതിഹുൽ ബാബ്, അങ്ങനെ ഏലസിന്റെ വാതിൽ തുറന്നതാവും. വയത്തസിഉൽ ഖർഖ്, പിന്നെ ചെറിയൊരു ദ്വാരം കിട്ടി അതിൽ ആ ദ്വാരം പിന്നെ വലുതായി വലുതായി വരും. എല്ലാത്തരം ഏലസുകളും ധരിക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് തെളിവുകൾ വളരെ ളാഹിറാണി എന്നതുകൊണ്ടും തെറ്റിലേക്കുള്ള വഴികളടക്കുക എന്ന നിലക്കും ഇത് ഒഴിവാക്കേണ്ടതാണ്. വഹുനാക ഇല്ലത്തും സാലിത, മൂന്നാമതൊരു കാരണം കൂടിയുണ്ട് വഹിയ. അതെന്താ? അന്നഹ കദ് യദ്ഖുലു ബിഹൽ ഖല, ഇത് കെട്ടിയ ആളുകൾ അതുമായിട്ട് ചിലപ്പോൾ വിസർജന സ്ഥലത്ത് പ്രവേശിക്കും. വ മവാദിഉൽ ഖദ്ർ, നനച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവേശിക്കും. വ മഅലൂമുൻ അന്ന കലാമല്ലാഹി യുനസ്സഹു അൻ ദാലിക, അറിയപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കലാം ഇതിൽ നിന്നെല്ലാം പരിശുദ്ധ, ഇത്തരം സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കേണ്ടതാണ്, പരിശുദ്ധമാക്കപ്പെടേണ്ട കലാമാണ്. വലാ യലിയഖു അൻ യദ്ഖുല ബിൽ ഖല, അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഖലയിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ ഏലസ് എഴുതി കെട്ടിയ അത് ഏലസിന്റെ ഉള്ളിലാണെങ്കിൽ പോലും ബാത്റൂമിലും മറ്റൊക്കെ അതുകൊണ്ട് പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ കലാമിനെ ഹുർമത്ത് കെടുത്തലാണ് എന്ന ഒരു കാരണം കൂടി ഇത് നിരോധിക്കാനുണ്ട് എന്ന് ഷെയ്ഖ് ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വളരെ പ്രചാരത്തിലുള്ള എന്ന് പറഞ്ഞ ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് ആളുകൾ രോഗശമനത്തിന് വേണ്ടിയും വരാ ആപത്തുകളെ തടയാൻ വേണ്ടിയും വന്ന ആപത്തുകൾ നീങ്ങാൻ വേണ്ടിയും ഒക്കെ പലതരത്തിലുള്ള ഏലസുകളും ഉറുക്കുകളും ഒക്കെ ഉപയോഗിക്കുന്നൊരു കാലമാണിത്. വിദേശങ്ങളിലേക്ക് പോലും മാന്ത്രിക ഏലസുകൾ കയറ്റി അയക്കുന്നു എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ പരസ്യം കാണാം. അത്ഭുത ഫലസിദ്ധിയുള്ള മാന്ത്രിക ഏലസുകൾക്ക് വേണ്ടി ആളുകൾ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. അങ്ങനത്തെ ഏലസുകൾ കെട്ടിയാൽ എല്ലാ ഐശ്വര്യവും കൈവരും, എല്ലാ ശത്രുക്കളും ഇല്ലാതാകും എന്നൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ട് ബുദ്ധിജീവികളെന്ന് പറയുന്ന വലിയ വലിയ വിദ്യാഭ്യാസ സമ്പന്നൻ എന്ന് പറയുന്നവർ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഫത്വ വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാര് ഇത് ഒന്നാമത്തെ ഫത്വയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും ഇൻഷാല്ല ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത ഫത്വ വായിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ശേഖ് അവറുകളുടെ ഈ വിജ്ഞാന സാഗരത്തിന്റെ നിന്ന് ഒപ്പിയെടുത്തിട്ടുള്ള ഈ മൊഴിമുത്തുകൾ നമ്മുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.